ഓരന്ത്യ ലേഖന പഠനത്തിലേക്ക് വീണ്ടും നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉന്നകോരന്ത്യ രണ്ടാം അധ്യായത്തെ ആസ്പദമാക്കിയാണ്. പഠനത്തിന് മുമ്പായി ഈ അധ്യായത്തെ നാല് വ്യത്യസ്ത രീതിയിൽ നമുക്ക് തരംതിരിക്കുവാൻ സാധിക്കും. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനത്തിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എന്താണ് ദിവ്യമായ ജ്ഞാനം, അതിനെപ്പറ്റി പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നു. 9 മുതൽ 12 വാക്യങ്ങൾ എങ്ങനെയാണ് ദൈവിക വെളിപ്പാട് ലഭിക്കുന്നതിനെ പറ്റി ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ജഡീക മനുഷ്യനും ആത്മീകനും തമ്മിലുള്ള വ്യത്യാസത്തെ ഇവിടെ പൗലോസ് ചൂണ്ടിക്കാട്ടുന്നു. കൊരിന്തിൽ അപ്പോസ്തോലൻ പ്രസംഗിച്ച ഒരു പ്രത്യേക രീതിയാണ് 2 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പൗലോസ് അഥേനയിൽ നിന്നാണ് കൊരിന്തിലേക്ക് വന്നത്. അപ്പോസ്തോല പ്രവൃത്തി 18 അധ്യായം 1 വാക്യത്തിൽ അഥേനയിൽ വച്ച് എപ്പിക്യൂരിയനും സ്റ്റോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ പൗലോസിനോട് വാദിച്ചു. ഇപ്പോൾ പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് അഥേന പുരുഷന്മാരെ സംബോധന ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കോരിന്തിലുള്ളവരോട് ദൈവത്തിൻ്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ജ്ഞാനത്തിൻ്റെ ഭയത്തോടെ അല്ല വന്നതെന്നും പ്രസ്തുത ക്രിസ്തുവിനെ മാത്രമല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി തൻ്റെ കൃത്യം നിർവഹിക്കണമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ പ്രശസ്തി നേടാനല്ല പൗലോസ് ശ്രമിച്ചത്. പ്രത്യുത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എപ്പോഴും മഹത്വപ്പെടുത്തണമെന്നുള്ള ഏറിയ ആശയായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത്. താൻ ഒരു പുതിയ ജ്ഞാനമല്ല ക്രിസ്തീയ സന്ദേശം പ്രസംഗിക്കുന്നത്, ഒരു ജ്ഞാനത്തിൻ്റെ വൈഭവത്തിൽ നിന്നല്ല പ്രത്യുത ദൈവീക ദർശനത്തിൽ നിന്നാണ് പ്രസംഗിക്കേണ്ടതെന്ന് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നു. അഥേനയിൽ വെച്ച് ചെയ്ത തത്വജ്ഞാനപരമായ പ്രസംഗം വേണ്ടത്ര ഫലകരമാകാഞ്ഞതിനാൽ കോരിന്തിൽ വന്നപ്പോൾ പ്രസംഗരൂപം മാറ്റിയതാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. 1 വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, ദൈവത്തിൻ്റെ സാക്ഷ്യം. ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിനെയുള്ള അപ്പോസ്തോലിക സാക്ഷ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തോലൻ്റെ സന്ദേശത്തിൻ്റെ കേന്ദ്രം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നു. ശ്രോതാക്കളെ, അവരെ അവരുടെ ശ്രവണത്തിന് മാധുര്യമുള്ള രീതിയിൽ ഉള്ള ഒരു ഭാഷാപ്രയോഗമോ ഫലിതമോ ദൈവനാമത്തെ ഒരിക്കലും മഹത്വപ്പെടുത്തുകയില്ല. അപ്പോസ്തോലൻ്റെ സന്ദേശം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നുവെങ്കിൽ അത് ഏത് രീതിയിൽ തൻ്റെ പ്രസംഗം കേൾക്കുന്ന സമൂഹത്തോട് അല്ലെങ്കിൽ ആ കൂട്ടത്തോടെ എങ്ങനെ പറയണമെന്ന് അപ്പോസ്തോലിന് നല്ല അറിവുണ്ടായിരുന്നു. പൗലോസ് കൊരിന്തിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഭയവും നടുക്കവും ഉണ്ടായിരുന്നു. ബലഹീനരെ സുവിശേഷം എന്ന നിധി ഫലമേൽപ്പിച്ച ദൈവത്തെ പൗലോസ് ഏറെ ഭയപ്പെട്ടിരുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് വചനം താൻ പ്രസംഗിച്ചു. മാനുഷ്യ ശരീരമാകുന്ന മൺപാത്രത്തിൽ ദൈവാത്മാവിൻ്റെ അതിരറ്റ ശക്തി പകർന്ന ദൈവത്തെ അത്യന്തം സ്തുതിച്ചുകൊണ്ട് ബലഹീനതയിലും ഭയത്തിലും നടുക്കത്തിലും തൻ്റെ ശുശ്രൂഷകൾ താൻ നടത്തി. കൊരിന്തിൽ ഏത് വിധത്തിലാണ് പെരുമാറിയതെന്ന് 3 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങളിൽ താൻ പ്രസ്താവിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുക എന്ന ചുമതല നിറവേറ്റുന്നതിൽ തനിക്കുണ്ടായ മാനസിക അനുഭവങ്ങളാണ് ഈ വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നതെന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ബലഹീനത ശാരീരിക ബലഹീനതയായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണമായി ചിന്തിക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 12:7 വാക്യം, ദൈവശക്തിയുടെ വിപരീതമായി ഉപയോഗിച്ച് ഇരിക്കുന്നതായിരിക്കാം ഈ പദം. കോരിന്തിയിൽ ശക്തമായ എതിർപ്പ് അപ്പോസ്തോൽ നേരിടേണ്ടി വന്നു. എന്നാൽ ആ എതിർപ്പിൻ്റെ മധ്യത്തിൽ ഒരു സ്വർഗീയ ശബ്ദം പൗലോസിനെ ധൈര്യപ്പെടുത്തി. 4 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. യഹൂദന്മാരും യവനന്മാരുമായ കോരിന്ത്യ വിശ്വാസികൾ ഭൂരിപക്ഷവും അടിമകളും താണ ജീവിത നിലവാരം പുലർത്തുന്നവരുമായിരുന്നു. എന്നാൽ ക്രിസ്പോസ്, ഹെരസ്തോസ്, കൊർത്തോസ് മുതലായവർ ആ സമൂഹത്തിൽ ഉന്നതവരായിരുന്നു. വിവിധ തരത്തിലുള്ള ആളുകളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കേണ്ടത് ഭൗതിക ജ്ഞാനമല്ല പ്രത്യുത ആത്മശക്തിയാണെന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. പൗലോസ് ഒരിക്കലും ഒരു വലിയ വാഗ്മി അല്ലായിരുന്നു. എന്നാൽ ദൈവാത്മശക്തിയാൽ തൻ്റെ പ്രസംഗം അനേകം ആളുകളെ അനുതാപത്തിലേക്കും വിശ്വാസത്തിലേക്കും വഴി നടത്തി. ആത്മാവ് പ്രദർശിപ്പിക്കുന്നതാണ് എന്നർത്ഥത്തിൽ 36 പ്രാവശ്യം ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ജ്ഞാനത്തിൻ്റെ വശീകരണത്തെക്കാൾ ആത്മശക്തിയുള്ള പ്രസംഗമാണ് ജനത്തെ രക്ഷയിലേക്ക് നടത്തുന്നത്. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് അനേകം ആളുകൾ മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭിന്നതകൾ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ അഭാവമാണ് പ്രകടമാക്കുന്നതെന്ന് അപ്പോസ്തോലിൻ്റെ ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ എന്ന് പറഞ്ഞതിന് ശേഷം, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഇവിടെ പൗലോസ് തികഞ്ഞവർ എന്നുദ്ദേശിക്കുന്നത് യഥാർത്ഥമായ ദൈവിക ജ്ഞാനം ലഭിച്ചവരെയാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും പൗലോസ് ഇവിടെ വേർതിരിച്ച് കാണിക്കുന്നു. ദൈവത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനം ആത്മാവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ ഭിന്നതകൾ സൂചിപ്പിക്കുന്നത് കോരിന്ത്യർ ആത്മാവിനെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ഈ ജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന് അപ്പസ്തോലൻ ഇവിടെ പ്രസ്താവിക്കുന്നു. തികഞ്ഞവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? പുതുതായി വിശ്വാസത്തിൽ എത്തിയവരെയാണ് ഇത് സൂചിപ്പിക്കുന്ന ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവരെയാണ് തികഞ്ഞവർ എന്ന് പറയുന്നത്. അവരോടുള്ള താരതമ്യമായിട്ടായിരിക്കാം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശിശുക്കൾ എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. 2-ാമതായി ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ എന്നുദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻകൈയെടുത്ത രാഷ്ട്രീയ മത നേതാക്കന്മാരെയാണെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ഒറിഗണിൻ്റെ വ്യാഖ്യാനപ്രകാരം ഈ പ്രഭുക്കന്മാർ ദൂതന്മാരെ കുറിക്കുന്നു. സ്വർഗീയ ദൂതന്മാരാണ് മനുഷ്യരുടെ പിന്നിൽ നിന്ന് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നതെന്ന് പ്രാചീനർ ചിന്തിച്ചിരുന്നു. റോമാലേഖനം 8-ാം അധ്യായം 38-ാം വാക്യത്തിൽ കാണുന്ന വാഴ്ചകൾ അധികാരങ്ങൾ എന്നത് ഇതിനെ വ്യാഖ്യാനിക്കാം. ഈ ലോകത്തെ അടിമത്തങ്ങൾ ആക്കിയിരിക്കുന്ന ദുഷ്ടാത്മാക്കൾ എന്നും ഇതിനെ വ്യാഖ്യാനിക്കാം. ക്രിസ്തീയ ഉപദേശം ഗണ്യമാക്കാതെ ലോകജ്ഞാനികളായ മത നേതാക്കന്മാരും രാജ്യ തന്ത്രജ്ഞരും യഥാർത്ഥ ജ്ഞാനം എന്തെന്ന് അറിയുന്നില്ല. അവർ നാശത്തിൽ നിലം പതിക്കുകയത്രേ ചെയ്യുന്നത്. ഈ ലോകജ്ഞാനവും ദൈവിക ജ്ഞാനവും തമ്മിലുള്ള ഒരു താരതമ്യ വിവേചനം ഇവിടെ കാണുന്നു. ഇന്ന് ദൈവമക്കൾ ആത്മശക്തി പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ തമ്മിലുള്ള ജ്ഞാനത്തിൽ പ്രമോദിക്കുന്നു. 7-ാം വാക്യം ലോക സൃഷ്ടിക്ക് മുമ്പേ മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ രക്ഷാപദ്ധതി, അതായത് ദൈവജ്ഞാനം ലോകസ്ഥാപനത്തിന് മുമ്പേ മറഞ്ഞിരുന്നതാണ്. ദൈവജ്ഞാനമായ ക്രിസ്തു ഒരു മർമ്മമായതിനാൽ വെളിപ്പാടിൽ കൂടി മാത്രമേ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രൂശിൻ്റെ ഭോഷത്വത്തിലും ഇടർച്ചയിലും ദിവ്യജ്ഞാനം മറഞ്ഞിരിക്കുന്നു. മർമ്മം ഒരു പ്രത്യേക ക്രിസ്തീയ സത്യമെന്നോ അഥവാ സുവിശേഷമെന്നോ അർത്ഥം കൊടുക്കാം. രഹസ്യ മതങ്ങളെ ആചാര രീതിയെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. തേജസ്സിൻ്റെ കർത്താവ് ക്രിസ്തുവിൻ്റെ മശിഹത്വവും ദിവ്യത്വവുമാണ് ഈ സ്ഥാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. 8-ാം വാക്യം ഇപ്രകാരമാണല്ലോ വായിക്കുന്നത്, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്ക ഇല്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ മശിഹാത്വവും ദിവ്യത്വമാണ് ഈ സ്ഥാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ കാണുന്നത് ഒരു ഉദ്ധരണിയാണ്. എന്നാൽ ഈ ഉദ്ധരണി പഴയ നിയമത്തിൽ കാണുന്നില്ല. എന്നാൽ യെശയ്യാവ് 64:4 ഏറെക്കുറെ യോജിപ്പുണ്ട് എന്ന് പറയാം. ഇത് ഏലിയാവിൻ്റെ വെളിപ്പാട് അപ്പോക്കാലിപ്സ് ഓഫ് എലൈജ എന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്തതാണെന്ന് ഓറിഗൻ, ജെറോം തുടങ്ങിയവർ അഭിപ്രായപ്പെടുന്നു. സ്നേഹത്തിന് ഇതിൽ പ്രത്യേക ശക്തീകരണം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്കുള്ള വഴി താത്വിക ഉപദേശങ്ങളല്ല, മറിച്ച് ആത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനമായ സ്നേഹത്തിൽ ആകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അഗോചരവും അത്ഭുതപൂർവമായ അനുഗ്രഹങ്ങളെ ദൈവം നൽകിയിരിക്കുന്നു. കണ്ണ്, ചെവി, ഹൃദയം അഥവാ മനസ്സ് എന്നീ പ്രകാരം 3 വൈജ്ഞാനിക ശാഖകളാണ് ഭൗതിക വിഷയങ്ങളെ ഗ്രഹിപ്പിക്കുന്നത്. ഭൗതിക നന്മകളെ കണ്ണുകൾ കൊണ്ട് കാണുന്നു, നന്മകളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ നാം എന്നും കേൾക്കുന്ന അത് കേട്ട് നമ്മുടെ മനസ്സ് ആനന്ദിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് വെളിപ്പെടുത്തി തരണം. മാനുഷിക ബുദ്ധിയുടെ പരിമിതിക്കുള്ളിൽ ദൈവീക വിഷയങ്ങളെ ഒതുക്കി നിർത്തുവാൻ സാധ്യമല്ല. ദൈവവചനത്തിലെ ചരിത്ര സംഭവങ്ങൾ, പ്രവചനങ്ങൾ, സങ്കീർത്തനങ്ങൾ മുതലായ പഠിക്കേണ്ടത് ദൈവാത്മാവിൻ്റെ അനുഗ്രഹങ്ങളാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള രക്ഷ, നീതീകരണം, വീണ്ടെടുപ്പ് എന്നിവ ഗ്രഹിക്കുവാൻ പഴയ നിയമവിശ്വാസികൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമവിശ്വാസികൾ ആത്മനിറവ് പ്രാപിച്ച് ദൈവിക നന്മകളെ അനുഭവിക്കുന്നു. 10 മുതൽ താഴെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥ ജ്ഞാനം പകരുന്നതിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൗലോസ് പ്രതിപാദിക്കുന്നു. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആത്മാവെ ആരായുന്നു. ഇതേ പദം തന്നെയാണ് റോമർ 8:27 ഉപയോഗിച്ചിട്ടിരുന്നത്. ദൈവത്തിൻ്റെ ആഴങ്ങൾ ദൈവസ്നേഹത്തിൻ്റെയും ക്രിസ്തുവിലുള്ള രക്ഷാകരമായ ശക്തിയുടെയും അഗാധമായ രഹസ്യം റോമർ 11:33, എഫേസ്യർ 3:18 മുതൽ 19 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ ദൈവാത്മാവ് സ്പിരിറ്റ് ഓഫ് ഗാഡ്, മനുഷ്യാത്മാവ് സ്പിരിറ്റ് ഓഫ് മാൻ, ലോകത്തിൻ്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ് എന്നിങ്ങനെ 3 പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. 11-ാം വാക്യത്തിലെ മനുഷ്യാത്മാവ് എന്ന് തന്നെ മനുഷ്യൻ്റെ ആത്മബോധം നിർവചിക്കാം. മനുഷ്യൻ്റെ ആന്തരിക ഉദ്ദേശങ്ങൾ മനുഷ്യാത്മാവ് മാത്രം അറിയുന്നത് പോലെ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവാത്മാവും അതേ ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളും മാത്രം ഗ്രഹിക്കുന്നു. അടുത്തതായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവ് എന്നാണ്. കൊരിന്ത്യരുടെ പദസമൂഹം ഉപയോഗിക്കുന്നതായി ചിന്തിക്കുന്നു. ഈ ലോകത്തിൻ്റെ അധിപതി എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ലോകജ്ഞാനത്തിൻ്റെ പിന്നിൽ ലോകത്തിൻ്റെ ആത്മാവും ദൈവജ്ഞാനത്തിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവും വ്യാപരിക്കുന്നു. 13-ാം വാക്യത്തിൽ ആത്മാവ് ഉപദേശിക്കുന്ന വചനം എന്നത് ദൈവാത്മാവ് പ്രചോദിതമായ വ്യക്തികളിൽ നിന്ന് ദൈവം സംസാരിക്കുന്നതായിട്ടാണ്. 14 മുതൽ താഴെയുള്ള വാക്യങ്ങൾ ഈ ലോകത്തിൻ്റെ ജനങ്ങളും അഥവാ ജഡീകരും ആത്മീകരും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രാകൃത മനുഷ്യൻ, ആത്മീകൻ, ജഡീകൻ എന്നിങ്ങനെ പൗലോസ് മനുഷ്യരെ 3 തരംതിരിച്ചിരിക്കുന്നു. പ്രാകൃത മനുഷ്യന് ജഡീകനെന്നും നാമകരണം ചെയ്തിരിക്കുന്നു. മനുഷ്യന് ആത്മാവ്, ശരീരം എന്ന് 2 ഭാഗങ്ങളുണ്ട്. ആത്മാവിനോടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരെ ആത്മീയരെന്നും ശരീര സംബന്ധികളായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരെ ജഡീകരെന്നും പൗലോസ് വേർതിരിച്ച് ചിന്തിച്ചതായി ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഈ വ്യാഖ്യാനം തെറ്റാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. പൗലോസിൻ്റെ മാനവശാസ്ത്രമനുസരിച്ച് മനുഷ്യത്വം ശരീരാത്മദേഹികളുടെ സമുച്ചയമാണ്. അതുകൊണ്ട് ശരീരാത്മദേഹികൾ ദൈവാത്മാവിനെ സമർപ്പിച്ചവരെ ആത്മീയരെന്നും ലോകത്തിന് സമർപ്പിച്ചവരെ ജഡീകരെന്നും വേർതിരിക്കാമെന്നാണ് ഡോക്ടർ M.M. തോമസ് തൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആത്മീയർ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് പ്രാപിച്ചവരാണ്. ക്രിസ്തീയ ആത്മീയത്വത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവും അന്തവും പരിശുദ്ധാത്മാവാണ്. ദൈവം ക്രിസ്തുവിൽ നൽകിയത് അറിവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രാകൃത മനുഷ്യനാകട്ടെ ദൈവാത്മാവിൻ്റെ ഉപദേശത്തിന് പ്രതികരണം നൽകുവാൻ കഴിയാതെ വണ്ണം ജഡീകനാകുന്നു. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. ദൈവാത്മാവിൻ്റെ അധിവാസം മൂലം ആത്മീയന് സകലത്തെയും വിവേചിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നു. സഭയുടെ കൂട്ടായ ജീവിതത്തിൽ പരസ്പരം ആത്മീയ ബോധനം വഴി വിശ്വാസികൾ ദൈവപരിജ്ഞാനത്തിൽ വളർച്ച പ്രാപിക്കുന്ന ഒരു പ്രക്രിയയായിരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ദൈവീക കൃപകൾ ഒരിക്കൽ പ്രാപിച്ചവൾ ഈർഷയും ശണ്ഠയും ഉണ്ടെങ്കിൽ അവർ വെറും ജഡീകന്മാരാണെന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നു. അവർ ഐക്യതയില്ലാതെ പക്ഷം പിടിച്ച് മുന്നോട്ടു പോകുന്നു. അവർ ദൈവത്തെക്കാൾ കൂടുതൽ ബുദ്ധിമാന്മാരായ നേതാക്കളെ അനുകരിക്കുന്നു. എന്നാൽ ഈ ദൈവീക ജ്ഞാനം പ്രാപിച്ചവർ അല്ലെങ്കിൽ ദൈവാത്മാവിലുള്ളവർ, അടുത്ത വാക്യം പറയുന്നത്, ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആത്മീയൻ മറ്റുള്ളവരുടെ വിമർശനത്തിന് അതീതനാണെന്നാണോ ഇതിൻ്റെ അർത്ഥം? എന്നാൽ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം അതല്ല. 4:3-ൽ പറയുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. മാനുഷികമായ അഭിപ്രായങ്ങളും വിധികളും ആത്മീകരെ ബാധിക്കുന്നില്ല. അവൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. പൗലോസ് തൻ്റെ വാദമുഖം സ്ഥാപിക്കുവാൻ യെശയ്യാവ് 40:13 ഉദ്ധരിക്കുന്നു. എബ്രായ ഭാഷയിൽ ആത്മാവ് അഥവാ റൂഹ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് സപ്തതിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കൊണ്ടാണ് മനസ്സ് അഥവാ ന്യൂസ് എന്ന വാക്ക് ചേർത്തിരിക്കുന്നത്. പൗലോസ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്ന വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മാവ് എന്നതാണ് കൂടുതൽ യോജിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രാപിച്ചവനാണ്. ഇതോടുകൂടി 2-ാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ 3-ാം അധ്യായം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.